السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، سهودرين على كتاب التوحيد باب ما جاء في السحر. سحر ما يبند بطو أن أدياء أن أدياء تلعن نمر ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ചില ആമുഖങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എന്താണ് സിഹറെന്നും സിഹറിന് യാഥാർത്ഥ്യമുണ്ടോ അതല്ല കേവലം ചെപ്പടി വിദ്യകൾ മാത്രമാണോ എന്ന് നമ്മൾ ചർച്ച ചെയ്തു. ശേഷം സിഹറിൻ്റെ വിവിധ ഇനങ്ങളും അതിൻ്റെ ശരീഅത്തിലുള്ള ഹുക്കുമും വിധിയും നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. എന്തുകൊണ്ടാണ് കിതാബ് തൗഹീദിൽ സിഹറിനെ കുറിച്ചിട്ടുള്ള ഒരു അധ്യായം കൊടുക്കാനുള്ള കാരണം? നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, കിതാബ് തൗഹീദ് അദ്ദേഹം കേവലം തൗഹീദ് വിവരിക്കുന്ന ആയത്തുകൾ മാത്രമല്ല, മറിച്ച് തൗഹീദിന് നേർവിരുദ്ധമായ ഷിർക്കിനെ കുറിച്ച് താക്കീത് ചെയ്തുകൊണ്ടും അതുമായി ബന്ധപ്പെട്ട് വന്ന ആയത്തുകളും ഹദീസുകളും അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു കാര്യവും അതിൻ്റെ വിപരീതം മനസ്സിലാക്കുമ്പോഴാണ് ആ കാര്യത്തിൻ്റെ പൂർണ്ണമായ വശങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ചിലർ പറഞ്ഞതുപോലെ വബിലിദ്ദിഹ തതബയ്യനുൽ അഷ്യാഉ, ചില കാര്യങ്ങളുടെ വിപരീതം കൊണ്ടാണ് നമുക്കതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് മാത്രം പറയുമ്പോൾ ചിലപ്പോൾ അത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല, അതിന് വിരുദ്ധമാകുന്ന കാര്യങ്ങൾ അവന് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. എന്നാൽ അതിൻ്റെ വിരുദ്ധമായ കാര്യങ്ങൾ തന്നെ ഇത് ഇതിന് വിരുദ്ധമാണ്, ഇത് ഇതിനെതിരാണ്, ഇത് തെറ്റാണ് എന്ന് തന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾക്കത് കൂടുതൽ ഗ്രഹിക്കാൻ സാധിക്കും. ഇമാം അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുല്ലാ എന്തിനാണ് കിതാബ് തൗഹീദിൽ സിഹർ എന്ന അധ്യായം കൊടുത്തിട്ടുള്ളത് എന്നതിനെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, വജ്ഹു ഇദ്ഖാലി സിഹർ ഫി അബ്വാബി തൗഹീദ്, തൗഹീദിന്റെ അധ്യായങ്ങളിൽ സിഹർ എന്ന പാഠം ഉൾപ്പെടുത്താനുള്ള കാരണം, അന്ന കസീറം മിൻ അഖ്സാമിഹി ലാ യതഅത്ത ഇല്ലാ ബിശ്ശിർക്കി വത്തവസ്സുലി ബിൽ അർവാഹി ശൈത്താനിയ ഇലാ മഖാസിദി സാഹിർ. കാരണം ഷിർക്കിന്റെ ഭൂരിഭാഗ ഇനങ്ങളും അത് നേടിയെടുക്കുന്നത് ഇങ്ങനെ പൈശാചികമായ പിശാചിനോടുള്ള ഇടതേട്ടം കൊണ്ടും അങ്ങനെയുള്ള ഷിർക്ക് പ്രവർത്തിച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് അതിന്റെ ഭൂരിഭാഗ കാര്യങ്ങളും സിഹറിലുണ്ടാകുന്നത്. ഫല യത്തിമുലിൽ അബ്ദി തൗഹീദ് ഹത്താ യദഅ സിഹറു കുല്ലുഹു ഖലീലഹു വകസീറ. അപ്പോൾ ഒരു വ്യക്തിയുടെ തൗഹീദ് പൂർണ്ണമാവുകയില്ല അവൻ സിഹറിന്റെ ചെറുതും വലുതുമായ മുഴുവൻ ഇനങ്ങളും ഒഴിവാക്കുന്നത് വരെ, അഥവാ ഷിർക്കാണത്. അതുകൊണ്ട് ഷിർക്കിന്റെ ചെറുതും വലുതുമായ ഇനങ്ങൾ ഒഴിവാക്കുമ്പോഴാണ് ഒരാളുടെ തൗഹീദ് പൂർത്തിയാകുന്നുള്ളൂ. തൗഹീദിന്റെ പൂർത്തീകരണം അങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ് തൗഹീദിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി തന്നെയാണ് തൗഹീദിൽ നിന്നും തെറ്റിപ്പോകുന്ന കാര്യങ്ങളെ തൊട്ട് താക്കീത് ചെയ്തുകൊണ്ട് ഇവിടെ പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സിഹർ, അതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ വിശദീകരണങ്ങൾ പറഞ്ഞാൽ അവർ പറയും ഇത് ഇവരിപ്പോൾ പഴയ ഖുറാഫത്തിലെത്തിയിട്ടുണ്ട്, പഴയ ഈ നവോത്ഥാന പ്രസ്ഥാനമൊക്കെ ഒഴിവാക്കിയ ജാഹിലിയത്തിലേക്കാണ് ഇവർ തിരിച്ചു വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വിവരമില്ലാതെ ആക്ഷേപിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ സിഹറിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് ആളുകൾ സിഹറിലേക്ക് ക്ഷണിക്കാനല്ല, മറിച്ച് അതിനെ താക്കീത് ചെയ്യാനാണ്, അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താനാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഹലോകവും പരലോകവും രണ്ടും നഷ്ടപ്പെടും എന്നത് ഓർമ്മപ്പെടുത്താനാണ്. അപ്പോൾ സിഹറിന്റെ വിഷയത്തിൽ രണ്ട് വിഭാഗങ്ങൾ കാണാൻ സാധിക്കും. ഒരു വിഭാഗം അവർ സിഹർ ഷിർക്കാണെന്ന് പോയിട്ട് ഒരു ഹറാമാണെന്ന് തന്നെ കാണാത്ത ആളുകളാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എന്തോ അനുവദിക്കപ്പെട്ട എന്തോ ഒരു മരുന്ന് പോലെ കാണുന്ന ആളുകളാണ്. അവർക്ക് തൊട്ടതിനും പിടിച്ചതിനും ചെറിയ ചെറിയ എന്ത് പ്രശ്നങ്ങളും ഉണ്ടായാലും ഇത്തരത്തിലുള്ള സാഹിറന്മാരുടെ അടുക്കൽ ചെല്ലും. സാഹിറന്മാരെന്നല്ല അവർ അറിയപ്പെടുക, അവർ തങ്ങന്മാരെന്നും ഷെയ്ഖുമാരെന്നും അറിയപ്പെടും. അത്തരക്കാരായ ആളുകളുടെ അടുക്കലേക്ക് പോയി അങ്ങനെ സിഹറിൽ വിശ്വസിക്കുന്ന ആളുകൾ, ഖുർആനിലും ഹദീസിലും സിഹറിൽ വിശ്വസിക്കുന്നവൻ ഇന്നത് ഇന്ന താക്കീതുണ്ട് എന്നൊക്കെ പറയുന്നത് ഇതാണ്. സിഹറിന്റെ ഹക്കീഖത്തിനെ വിശ്വസിക്കുന്നു എന്നുള്ളതല്ല, സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ എന്നല്ല. ചില ആളുകൾ അതിനെ ദുർവ്യാഖ്യാനിക്കുകയാണ്, മറിച്ച് സിഹറിൽ വിശ്വസിക്കുന്നവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുള്ള താക്കീതുകൾ ഇത്തരത്തിൽ സെഹറുമായി ബന്ധപ്പെട്ട് അവൻ്റെ എഴുത്തിക്കാത് അവൻ്റെ വിശ്വാസം അതിലായി നടക്കുന്ന ആളുകൾക്കാണ്. എന്നാൽ നേരെ ഇപ്പുറത്ത് അവർ സെഹർ എന്ന് പറയുന്ന കാര്യമേ ഇല്ല, അങ്ങനെ ഒരു വസ്തുവേ ഇല്ല എന്ന് പറഞ്ഞതിനെ തള്ളിക്കളയുന്നത് കാണാൻ സാധിക്കും. മഹാനായ പണ്ഡിതൻ ഇബ്നു ഖുദാമ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, സിഹറിന് ഹഖീഖത്തില്ല എങ്കിൽ പിന്നെന്തിനാണ് അള്ളാഹു തആല സിഹറിൽ നിന്നും രക്ഷ തേടാൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, സിഹറിന് ഹഖീഖത്തുണ്ട്, യാഥാർത്ഥ്യമുണ്ട് എന്ന് പറയുന്ന തെളിവുകളിൽ ഒന്നായി സൂറത്തു അൽ ഫലഖ്, അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ഷർരി മാ ഖലഖ് വമിൻ ഷർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ഷർരി നഫാസാതി ഫിൽ ഉഖദ്. കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ ആ ഷറിൽ നിന്നുമാണ് രക്ഷ തേടുന്നത്. അതിനെ മഹാന്മാരായ മുഫസ്സിറീങ്ങൾ പറഞ്ഞതായി കാണാം, അത് സിഹർ ചെയ്യുന്ന ആളുകളാണ്, സ്ത്രീകളാണ് അത്തരത്തിലുള്ള പൈശാചിക പ്രവർത്തനങ്ങളിൽ അധികവും ഏർപ്പെടാറുള്ളത്, അതുകൊണ്ടാണ് അത് സ്ത്രീലിംഗമായി പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞത് കാണാം. അഥവാ ചുരുക്കത്തിൽ സിഹറിന് ഹഖീഖത്തുണ്ട്, അതിന് ഷറുകളുണ്ട്, എന്നാൽ അതെല്ലാം അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടുള്ള അവൻ്റെ പ്രാപഞ്ചികമായ വിധികളുടെയും കണക്കിൻ്റെയും അകത്തു മാത്രമായിരിക്കും. അതല്ലാതെ ഒരിക്കലും അള്ളാഹു ഉദ്ദേശിച്ചതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും എന്നതല്ല. ചില ആളുകൾ, നമുക്ക് അതിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ, സിഹർ ഫലിക്കുമെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളല്ലേ നിസ്കാര ശേഷം അള്ളാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത ഇതൊക്കെ ചൊല്ലുന്ന നിങ്ങൾ എങ്ങനെയാണ് സിഹറിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് അവരുടെ വിവരക്കേട് പറയുന്നത് കാണാം. അള്ളാഹു ഒരു കാര്യം തടയാൻ ഉദ്ദേശിച്ചാൽ അത് നൽകാനാരുമില്ല, നൽകാൻ ഉദ്ദേശിച്ചാൽ തടയാനാരുമില്ല. അപ്പോൾ എങ്ങനെയാണ് സാഹിറിന് അവൻ്റെ പ്രവർത്തനം അവൻ്റെ പ്രവർത്തനത്തെ നിങ്ങൾ ശരിവെക്കുക എന്നാണ് അവർ ചോദിക്കുന്നത്. അവർ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നത് നമ്മളെന്തോ അള്ളാഹു ഉദ്ദേശിച്ചതിൻ്റെ അപ്പുറത്തേക്ക് സാഹിറിന് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞതുപോലെയാണ്. കാര്യം ഒരിക്കലും അങ്ങനെയല്ല. സാഹിറിന് എന്തെങ്കിലുമൊക്കെ വിദ്യകൾ ചെയ്ത് പൈശാചിക പ്രവർത്തനങ്ങൾ ചെയ്ത് ആളുകളെ ഉപദ്രവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരിക്കലും അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങളെ, അള്ളാഹു നിശ്ചയിച്ച തീരുമാനങ്ങൾക്ക് അപ്പുറത്തേക്ക് അവൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നതേ അല്ല. അങ്ങനെ ധരിച്ചിട്ട് അതിനെ നിഷേധിക്കുന്ന ചിലരെ കാണാം. അവരത് തിരുത്തണം, കാര്യം മനസ്സിലാക്കണം. എന്നാൽ അതൊന്നുമല്ല, അവൻ്റെ ബുദ്ധിക്ക് യോജിക്കാത്ത മുഴുവൻ കാര്യങ്ങൾ, ഇതൊന്നും എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. സിഹറിന് ഇനി പിൽക്കാലത്ത് ആരെങ്കിലുമൊക്കെ ഒരു ശാസ്ത്രീയ വശം, അതിൻ്റെ ഒരു റൂട്ട് മാപ്പൊക്കെ, സിഹർ എങ്ങനെയാണ് ഫലിക്കുന്നത്, അതിൽ ചില പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞതിനൊരു മാപ്പൊക്കെ കൊടുത്താൽ ചിലപ്പം ചില ആളുകൾ വിശ്വസിക്കും. ആ അപ്പോൾ ശരിയാണ്, കാരണം സയൻറ്റിഫിക്കലി പ്രൂവ്ഡായി. ഇനി നമ്മൾ നിഷേധിച്ചാൽ നമ്മൾ പിന്തിരിപ്പന്മാരായി പോവും, നമ്മൾ നവോത്ഥാനക്കാരല്ലാതായി പോവും, അപ്പോൾ ചിലപ്പോൾ അവർ വിശ്വസിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മൾ ഖുർആനിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ, ഹദീസുകളിൽ സ്ഥിരപ്പെട്ടാൽ നമ്മൾ വിശ്വസിക്കും. അതുപോലെ സഹാബത്തിൻ്റെ ഇടയിൽ ഇജ്മാ ഉള്ള വിഷയമാണ്. സഹാബത്ത് അതുകൊണ്ട് തന്നെയാണ് ഇൻഷാല്ലാ ഇന്നത്തെ അധ്യായത്തിൽ വരുന്നുണ്ട്, സാഹിറന്മാരെ കൊല്ലാൻ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സിഹറിന് യാതൊരു യാഥാർത്ഥ്യവും ഇല്ല എങ്കിൽ പിന്നെന്തിനാണ് അത്തരക്കാരെ കൊല്ലുന്നത്? സാധുക്കളെ വെറുതെ മാജിക് കളിക്കുന്ന ആൾക്കാരെ പോലെ കണ്ടൊഴിവാക്കിയാൽ പോരായിരുന്നു? അല്ല, സഹാബത്ത് സിഹർ ചെയ്യുന്ന ആളുകളെ വധിക്കുവാൻ അവരെമ്പാടും എഴുത്തെഴുതിയിരുന്നു ഭരണാധികാരികൾ. സാഹിറന്മാരുണ്ടെങ്കിൽ കണ്ടെത്തണം, അവരെ തലവെട്ടണം. വെറുതെ ആരെങ്കിലും ചെയ്യുമോ? ഒരു ഉപദ്രവകരമല്ലാത്ത ഒരു പ്രവർത്തനം ചെയ്തതിൻ്റെ പേരിൽ ഒരിക്കലും ഇല്ലല്ലോ. അപ്പം അത് വലിയ ഉപദ്രവകരമായ കാര്യമാണ്, യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. ഇനി സഹോദരങ്ങളെ, ഇന്നത്തെ തെളിവുകൾ ഓരോന്നായി വായിക്കാം. അഥവാ സിഹർ കുഫറാണ്, അത് നിഷിദ്ധമാണ് എന്ന് അറിയിക്കുന്നതായ തെളിവുകളാണ് കിതാബ് തൗഹീദിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഖാല അൽ മുസന്നിഫു റഹിമഹുല്ലാ വഖൗലില്ലാഹി തആല വലഖദ് അലിമു ലമൻ ഇഷ്തറാഹു മാലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്. സിഹറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത് വത്തബഉ മാ തത്ലു ശയാതീനു അലാ മുൽക്കി സുലൈമാൻ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല യഹൂദികളെ കുറിച്ച് പറഞ്ഞതാണ്. വലഖദ് അലിമു, യഹൂദികൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. എവിടുന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്? അവർക്ക് അള്ളാഹു നൽകിയ തൗറാത്തിൽ തന്നെ സിഹർ കുഫ്റാണ്, പൈശാചിക പ്രവൃത്തിയാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന താക്കീദ് അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത് വലഖദ് അലിമു, അവർ യഥാർത്ഥത്തിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത്? ലമനിഷ്തറാഹു, അവർ വാങ്ങിയതായ ആ കാര്യം, അഥവാ സിഹർ, അവർ സിഹർ വാങ്ങിയിട്ടുണ്ട്, സിഹർ പഠിക്കുന്നുണ്ട്, അത് പഠിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ അവർക്കറിയാം. എന്തറിയാം? മാലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്, ആഖിറത്തിൽ അവന് യാതൊരു വിഹിതവും ഉണ്ടാവുകയില്ല, അഥവാ ആഖിറത്തിൽ അവന് ഒരു പ്രതിഫലവും കിട്ടുകയില്ല, അവന്റെ ദീന് തന്നെ മാറിപ്പോകും. എന്നാൽ തൗറാത്ത് അനുസരിച്ച് ജീവിച്ച ആളുകൾക്ക് സ്വർഗമുണ്ട്. നമ്മൾ ഖുർആൻ അനുസരിച്ച് ജീവിച്ചതുപോലെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾക്ക് അവർ തൗറാത്ത് അനുസരിച്ച് ജീവിച്ചാൽ അവർക്ക് സ്വർഗമുണ്ട്. എന്നാൽ ആ യഹൂദികൾക്കറിയാം അവർ ചെയ്യുന്ന മിക്ക തെറ്റുകളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് യഹൂദികളെ മഗ്ലൂബി അലൈഹിം, കോപിക്കപ്പെട്ടവരെന്ന് പറയുന്നത്. അവർക്ക് അറിഞ്ഞ കാര്യത്തെ തന്നെയാണ് അവരെപ്പോഴും അതിനെതിരെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അവർക്കറിയാം സിഹർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്, പലിശ ഹറാമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ചെയ്തത് എന്ത് ചെയ്യും, അവരാദ്യം തുടങ്ങിയപ്പോൾ പലിശ അവർ എന്ത് ചെയ്യുകയില്ല, അവർ പലിശയുടെ പണം നേരിട്ട് അവർ പലിശ കൊടുക്കുകയില്ല. അവർ മറ്റു പല പേരുകളിലും മറ്റു പല രൂപത്തിലും വേറെ ആളുകളിൽ നിന്നൊക്കെയാണ് അവർക്ക് ചില മാംസങ്ങളുടെ മുകളിലുള്ള ചില മൃഗങ്ങളുടെ മുകളിലുള്ള കൊഴുപ്പുകൾ നിഷിദ്ധമാക്കിയപ്പോൾ അവരെന്ത് ചെയ്തു, അത് വിറ്റുകൊണ്ട് പൈസ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അതുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങി. ഇതൊക്കെ യഹൂദികൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തന്ത്രത്തിൽപ്പെട്ടതാണ്. അപ്പോൾ സിഹർ ചെയ്യുന്നവൻ അവൻ നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ദീൻ സ്വീകരിക്കപ്പെടുന്ന ഒരു ദീനായി ഉണ്ടാവുകയില്ല, അവൻ കാഫിറായി തീരും എന്നത് അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരത് വാങ്ങിയത് എന്നാണ് ഈ ആയത്തിന്റെ താല്പര്യം. അഥവാ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, സിഹർ എന്ന് പറയുന്നത് ആഖിറത്തിൽ ഒരാൾക്ക് ഒരു ഓഹരിയും നൽകാത്ത കുഫ്റൻ പ്രവർത്തനമാണ് എന്നുള്ളത്. അതുകൊണ്ട് അത്തരം സിഹർ ചെയ്യുന്നവനും അതൊന്നും വലിയ കുഴപ്പമില്ല, നമ്മുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, ഞാൻ ചില നന്മ ഉദ്ദേശിച്ചിട്ട് വേണ്ടിയിട്ടല്ലേ ഇന്ന് ആളുടെ അടുക്കലേക്ക് പോകുന്നത് എന്ന് ധരിച്ചു പോകുന്നവരും വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ആ രണ്ട് കൂട്ടർക്കും മാ ലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്, അവർ ആഖിറത്തിൽ ഒരു ഓഹരിയും ഉണ്ടാവുകയില്ല. കുഫറാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതൊരാൾ ചെയ്താൽ, അത്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഖിറത്തിൽ ഒരു ഓഹരിയും ഉണ്ടാവുകയില്ല, അവൻ കാഫിറായി തീരും എന്നതിനുള്ള തെളിവാണത്. രണ്ടാമതായി കൊടുത്തിട്ടുള്ളത് സൂറത്തു നിസായിലെ ഒരായത്താണ്. ഖാലൽ മുസന്നിഫ് റഹിമഹുല്ലാ വഖൗലിഹി യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. വേദം നൽകപ്പെട്ട ആളുകൾ യഹൂദികൾ അവരെ കുറിച്ച് പറയുകയാണ്, അവർക്ക് വേദം നൽകപ്പെട്ടിട്ടും യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്, അവർ ജിബ്തിലും താഗൂത്തിലും വിശ്വസിക്കുന്നുണ്ട് എന്നാണ്. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഈ ആയത്തിന്റെ തഫ്സീർ പറയുന്നത്. ഖാല ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ ജിബ്തു അസ്സിഹർ വത്താഗൂത്തു അശ്ശൈത്താൻ യുഅ്മിനൂന ബിൽ ജിബ്തി എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ജിബ്ത് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിഹറാണ്, താഗൂത്ത് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെയ്ത്താനാണ് എന്നാണ് അദ്ദേഹം തഫ്സീർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ യഹൂദികൾ അവർ ജിബ്തിലും സിഹറിലും താഗൂത്തിലും വിശ്വസിക്കുന്നു. ജിബ്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കുഫറാണ്, ദീനിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കാര്യമാണ്. അപ്പൊ അത് സിഹറാണ്, സിഹർ എന്ന് പറഞ്ഞാൽ ദീനിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കുഫറാണ് എന്ന് ഈ ആയത്തിൽ നേർക്ക് നേരെ തെളിവുണ്ട്. അപ്പോൾ യഹൂദികൾ സിഹർ ചെയ്താൽ അവർ ദീനിൽ നിന്നും അവരുടെ ദീനിൽ നിന്നും പുറത്തു പോകുമെങ്കിൽ, അവരുടെ വിശ്വാസം ഇല്ലാതായിത്തീരുമെങ്കിൽ, അതേ കാര്യം തന്നെയാണ് മുസ്ലിമീങ്ങളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലുള്ള ആളുകൾക്കും ബാധകം. അതല്ലാതെ യഹൂദികളെ കുറിച്ച് വെറുതെ ഒരു വാർത്ത അറിയിച്ചു എന്നതല്ല, മറിച്ച് അവരിന്നത് കൊണ്ട് കാഫിറായി എന്ന് പറഞ്ഞാൽ അതേ കാര്യം ചെയ്യുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകളും ആ കാര്യങ്ങൾ കൊണ്ട് കാഫിറാകും. അതാണ് അതിന്റെ താല്പര്യം. ഇവിടെ ജിബ്ത് എന്ന് പറയുന്നത് സിഹറാണ്, താഗൂത്ത് എന്ന് പറയുന്നത് പിശാജാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. താഗൂത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ തഫ്സീറും ബിൽ മിസാൽ എന്ന് ആണ് ഇത്തരം തഫ്സീറിന് പറയുക. അഥവാ താഗൂത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഷെയ്ത്താൻ എന്നല്ല, താഗൂത്തിന്റെ ഒരു ഉദാഹരണമാണ് അത് ഷെയ്ത്താനാണ് എന്നുള്ളത്. താഗൂത്ത് എന്നുള്ളത് അതിലൊരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, നമ്മൾ ചിലത് നേരത്തെ വിശദീകരിച്ചതാണ്. അപ്പോൾ ഇവിടെ അവരെ ജിബ്തിലും താഗൂത്തിലും വിശ്വസിക്കുന്നു, ഏറ്റവും വലിയ കുഫർ അവർ ചെയ്യുന്നു എന്ന കാരണത്താൽ യഹൂദികൾ അള്ളാഹു തആല ആക്ഷേപിച്ച് പറയുകയാണ്. അപ്പൊ ഇത് സിഹറിന്റെ ഗൗരവത്തെ കുറിക്കുന്ന ഒരായത്താണ്. ശേഷം അദ്ദേഹം ഒരു അസർ കൊടുത്തതായി കാണാം. വഖാല ജാബിർ അഥവാ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം പറയുന്നു, അത്തവാഗീതു കുഹാനുൻ കാന യൻസിലു അലൈഹിമു ശൈത്താനു ഫീ കുല്ലി ഹയ്യിൻ വാഹിദ്. താഗൂത്തുകൾ എന്നതിന്റെ വേറൊരു ഉദാഹരണമാണ്. അത് താഗൂത്ത് ഞാൻ പറഞ്ഞു, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, തഫ്സീറും ബിൽ മിസാലാണ്, ഉദാഹരണത്തോടു കൂടി പറഞ്ഞ ഒരു തഫ്സീറാണ്. അപ്പൊ താഗൂത്തിന്റെ വേറൊരു വിഭാഗമാണ്, ആരാണ് അവർ? കുഹാൻ, ജ്യോത്സ്യന്മാരാണ്. കാന യൻസിലു അലൈഹിമു ശൈത്താൻ, ആ ജ്യോത്സ്യന്മാരുടെ പ്രത്യേകത എന്താണ്? അവർക്കിടയിൽ പിശാചുക്കൾ ഇറങ്ങും, കട്ട് കേട്ടിട്ട് ആകാശത്തുനിന്നുള്ള എന്തെങ്കിലുമൊക്കെ വാർത്തകൾ, അതിൽ നിന്നും എന്തെങ്കിലും കട്ട് കേട്ട് അതിൽ 100 കളവുകൾ ചേർത്ത് ജ്യോത്സ്യന്മാരുടെ അടുക്കൽ എത്തിക്കുന്നത് പിശാചുക്കളാണ്. ഫിക്കുല്ലി ഹയ്യിൻ വാഹിദ്, എല്ലാ കബീലയിലും എല്ലാ ഗോത്രത്തിലും അങ്ങനെയുള്ള ആളുകളുണ്ടാകും. ജാഹിലിയത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ഓരോ കബീലയിലും ഓരോ ഗോത്രത്തിലും അങ്ങനെ നോട്ടം നോക്കിക്കൊണ്ട് ജ്യോത്സ്യം പറയുന്ന, ഭാവി പറയുന്നു എന്ന് വാദിക്കുന്ന. യഥാർത്ഥത്തിൽ ആർക്കും ഭാവി അറിയാൻ സാധിക്കുകയില്ല, എന്നാൽ അവർ വാദിക്കുകയാണ്. അവർക്ക് നേർക്ക് നേരെ കിട്ടിയ ഒരു അറിവ് അത് കളവ് കൊണ്ടുവന്ന് ബാക്കി കളവുകൾ ചേർത്തുകൊണ്ട് അവർ ഗൈബ് അറിയുമെന്ന് വാദിക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മാത്രമേ ഗൈബ് അറിയാൻ സാധിക്കുകയുള്ളൂ, മറ്റൊരാൾക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ള എല്ലാ കബീലയിലും ഇത്തരത്തിലുള്ള പിശാചുക്കൾ ഇങ്ങനെയുള്ള ജ്യോത്സ്യന്മാരുടെ അടുക്കൽ ഇറങ്ങുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ അസർ ഇവിടെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്താണ് ഈ അസറിനൊരു ബന്ധം? കെഹാനയുമായി ബന്ധപ്പെട്ട്, ജ്യോത്സ്യമായി ബന്ധപ്പെട്ട് വേറൊരു അധ്യായം ഇനി വരാനുണ്ട്. അപ്പോൾ അത് അവിടെയല്ലേ കൊടുക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഇത് ഇവിടെ കൊടുത്തത് എന്നാണ്. ഇവിടെ ഇത് കൊടുക്കാനുള്ള കാരണം, സിഹറും ജ്യോത്സ്യവും തമ്മിൽ ബന്ധമുണ്ട്. ഇവിടെ അത്തവാഖീത്ത് എന്ന് പറഞ്ഞ് ഇവിടെ പറഞ്ഞ ആളുകൾ രണ്ട് കൂട്ടരാണ്. ഒന്ന് ഈ പറയുന്ന ജ്യോത്സ്യന്മാർ, അവർ താഗൂത്തുകളാണ്. മനുഷ്യന്മാരിലുള്ള താഗൂത്തിന്റെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ ജ്യോത്സ്യന്മാർ. അതേപോലെ ഇവരുടെ അടുക്കലേക്ക് വിവരങ്ങൾ എത്തിക്കുന്ന ജിന്നുകളും പിശാചുക്കളും അവരും താഗൂത്തിലാണ് ഉൾപ്പെടുക, അവരും താഗൂത്തിലാണ് ഉൾപ്പെടുക. ഇതേപോലെ തന്നെയാണ് സിഹറും. സിഹർ ചെയ്യുന്നൊരു വ്യക്തി ഉണ്ടാകും, ഇയാൾ സിഹർ ചെയ്യാൻ സഹായം ചോദിക്കുന്ന പിശാചുക്കളും ഉണ്ടാകും. ഇവർ രണ്ടു കൂട്ടരും താഗൂത്തുകളാണ്. ഇത് രണ്ടും താഗൂത്തുകളാണ്. അവർ ഏതൊരു പിശാചിനോടാണോ ഈ കാര്യങ്ങളൊക്കെ സഹായമൊക്കെ തേടി, ഏതൊരു പിശാചിനെയാണോ ഒരു വിഭാഗത്ത് ചെയ്ത് അവർക്ക് വേണ്ട ചെപ്പടി വിദ്യകളും മറ്റുമൊക്കെ ഒപ്പിക്കുന്നത്, അതും താഗൂത്താണ്. ചെയ്യുന്ന സാഹിറും താഗൂത്താണ്. ഇതാണ് ഇതുമായിട്ടുള്ള ബന്ധം. അഥവാ മനുഷ്യരിലും ജിന്നിലുമുള്ള പിശാചുക്കൾ ആണ് സിഹറിനും മറ്റുമൊക്കെ ചെയ്യുന്നത്. താഗൂത്തുകൾ എന്ന് പറഞ്ഞാൽ അവർ നരകത്തിൽ ശാശ്വതവാസികളായിരിക്കും, അത്തരത്തിലുള്ള ആളുകളായിരിക്കും, പൈശാചിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ സിഹറിന്റെ ഗൗരവം ഉണർത്തുന്ന മറ്റൊരു അസറാണ് ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുമ കൊടുത്ത ഈ അസർ. ഇത് തഫ്സീറുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇമാം ബുഖാരി തഅലീഖായി ഈ അസർ അദ്ദേഹത്തിന്റെ സഹീഹിൽ കൊടുത്തതും കാണാം. പിന്നീട് അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. സിഹറിന്റെ ഗൗരവം മനസ്സിലാക്കി തരാൻ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊടുത്തിട്ടുള്ളത്. ഖാല അൽ മുസന്നിഫ് റഹിമഹുല്ലാ വഅൻ അബി ഹുറൈറത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. അബു ഹുറൈറയാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. അദ്ദേഹം പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്തനിബു അസ്സബഅൽ മൂബിഖാത്ത്, നിങ്ങൾ ഏഴ് മൂബിഖാത്തുകൾ, മുഹ്ലിഖാത്തുകൾ, നശിപ്പിക്കുന്നതായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക, വെടിയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ വാക്ക് തന്നെ എത്രത്തോളം ഗൗരവമുള്ള തെറ്റുകളാണ് ഇത് എന്ന് മനസ്സിലാക്കാം. ഒന്ന്, ഇജ്തനിബു എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. ഇജ്തനിബു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളൊരു ജാനബിലും അത് മറ്റൊരു ജാനബിലുമാകുക എന്നാണ്. നമ്മളൊരു കരയിലും അത് മറ്റൊരു കരയിലുമാകാം, അഥവാ അതിലേക്ക് അടുക്കാൻ പോലും പാടില്ല എന്നാണ് ഈ തിന്മകളെ കുറിച്ച് പറഞ്ഞത്. അതിലേക്ക് അടുക്കാൻ പോലും പാടില്ല, ബഹുദൂരമായിരിക്കുക. മലയാളത്തിൽ പറയുമ്പോൾ ഉപേക്ഷിക്കുക എന്നൊക്കെ പറയും, ഉത്തുർക്കു എന്ന് പറഞ്ഞാലും ഉപേക്ഷിക്കുക എന്നാണ്. പക്ഷേ ഇജ്തനിബു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഉപേക്ഷ ഉണ്ടായിരിക്കണം, അതിന്റെ അടുത്തുപോലും നിങ്ങൾ എത്താൻ പാടില്ല. മാത്രവുമല്ല ഈ ഏഴ് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത് അൽ മൂബിഖാത്ത് എന്നാണ്. മൂബിഖാത്ത് എന്ന് പറഞ്ഞാൽ മുഹ്ലിഖാത്ത് എന്നാണ് അതിന്റെ അർത്ഥം. ഒരാളെ നഷ്ടത്തിലെത്തിക്കുന്ന, നാശത്തിലെത്തിക്കുന്ന കാര്യമാണ് എന്നാണ് അർത്ഥം. അത് ദുനിയാവിലും ആഖിറത്തിലും ആ നാശമുണ്ടാകും. ഒന്ന്, അയാളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന നാശമാണ്. ഹൃദയത്തിൽ ഉണ്ടാകുന്ന നാശം ഈ പറയാൻ പോകുന്ന ഏഴ് കാര്യങ്ങളും അത് ചെയ്യുന്ന വ്യക്തിയുടെ ഹൃദയം ഇരുട്ടായി പോകും. അയാളുടെ ഇരുട്ടായാൽ, ഹൃദയം ഇരുട്ടായാൽ ഒരാൾക്ക് നന്മ നന്മയായി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, തിന്മയായിട്ടാണ് തോന്നുക. തിന്മ നന്മയായിട്ട് തോന്നുന്ന അവസ്ഥ, അതാ ഒരാളുടെ ഹൃദയം അത് നശിച്ചു പോകുന്ന അവസ്ഥ. ഒരാളുടെ റൂഹ് പോകുന്നതിന് മുമ്പ് തന്നെ, ഒരാളുടെ ജീവൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ റൂഹ് പോകുക എന്ന് പറഞ്ഞാൽ അതൊരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ മുസീബത്താണ്. അയാളിങ്ങനെ ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും തിന്മകളല്ലാതെ അയാളുടെ അക്കൗണ്ടിലേക്ക് ഒന്നും കയറുകയില്ല. കാരണം നന്മകളെ മുഴുവനും അയാൾ തിന്മയുടെ കണ്ണിലൂടെ കാണുകയുള്ളൂ. അതൊക്കെ തിന്മയായിട്ടാണ് അയാൾക്ക് തോന്നുക. തിന്മകൾ മുഴുവനും നന്മയായിട്ട് തോന്നും. അതായിരിക്കും, അതിൻ്റെ പിന്നാലെ ആയിരിക്കും അയാൾ ഉണ്ടാവുക. അപ്പം അത് ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ മൂബിഖാത്ത് എന്ന് പറഞ്ഞാൽ. അതൊന്ന് ഹൃദയത്തിനുണ്ടാകുന്ന കാര്യമാണ്. ഇനി രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നത് ശരീരത്തിനുണ്ടാകുന്ന നാശങ്ങളുണ്ട്. അഥവാ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ചിലത് അത് ചെയ്തു കഴിഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടമുണ്ട് എങ്കിൽ അയാൾക്ക് അയാളെ വധശിക്ഷക്ക് നടപ്പാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഭരണാധികാരിക്ക്. ഒന്നുകിൽ അയാൾക്ക് നേർക്ക് നേരെയുള്ള പ്രതിക്രിയ എന്നുള്ള നിരക്ക്, ഇതിൽ കൊലപാതകം പറയുന്നുണ്ട്, അതിനൊക്കെ പ്രതിക്രിയ ഉണ്ട്, ഖിസാസ് ഉണ്ട്, എന്നല്ലെങ്കിൽ സിഹർ പോലെയുള്ള കാര്യങ്ങളുണ്ട്, അത് ഒരാൾക്ക് എന്ത് ശിക്ഷയുണ്ടാകും, അതിന് കൊല ശിക്ഷയുണ്ടാകും, വധശിക്ഷയുണ്ടാകും. അതുപോലെ മുഹ്സനാത്തുകളായ നല്ലവരായ സ്ത്രീകളെ വ്യഭിചാരോപണം നടത്തുക എന്ന കാര്യം ഇതിൽ പറയുന്നുണ്ട്. അത്തരക്കാർക്ക് നല്ല അടി കൊടുത്ത് നാട് കടത്തിവിടുക. ഇങ്ങനെ തുടങ്ങിയ ശരീരത്തിനും നഷ്ടമുണ്ടാകുന്ന, നാശമുണ്ടാകുന്ന ഏഴ് കാര്യങ്ങളാണ് ഇതിൽ പറയാൻ പോകുന്നത് എന്നാണ്. ഇനി ആഖിറത്തിലുള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ, ആഖിറത്തിൽ അവന് ഒന്നുകിൽ കാലാകാലം നരകശിക്ഷ അനുഭവിക്കുന്ന ശിർക്കിനെ കുറിച്ച് ഇതിൽ പരാമർശമുണ്ട്, അല്ലെങ്കിൽ ദീർഘകാലം നരകത്തിൽ കടക്കേണ്ടി വരുന്ന അൽ മുഖ്സു തൊയിൽ, ഖുലൂദല്ല എങ്കിലും ശാശ്വതനല്ല എങ്കിലും ദീർഘമായി നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്നതായ വലിയ കടുത്ത തെറ്റുകളാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്തനിബു അസ്സബഅൽ മൂബിഖാത്ത്, ഏഴ് വിനാശകാരികളായ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുക. അതല്ലാതെ വൻപാപങ്ങൾ കേവലം ഏഴെണ്ണം എന്നല്ല, വൻപാപങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് അത് ഏഴും എഴുന്നൂറും പറയുകയാണെങ്കിൽ എഴുന്നൂറിനോടടുത്തായിരിക്കും ഉണ്ടാകുക. ചില മുൻഗാമികൾ ആ വിഷയത്തിൽ കബായിർ എന്ന് പറഞ്ഞ് ഇമാം ദഹബിയും പോലെയുള്ള പല പണ്ഡിതന്മാരും ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചിട്ടുണ്ട്. ഒന്നും രണ്ടും കാര്യങ്ങളല്ല, വൻപാപത്തിൽ പെട്ടതാണ്. പലർക്കും അറിയാത്തൊരു കാര്യമാണ് മാതാപിതാക്കളെ ധിക്കരിക്കുക എന്നുള്ളത്, അവരോട് ധിക്കാരം കാണിക്കുക എന്നുള്ളത് വൻപാപത്തിൽപ്പെട്ട കാര്യമാണ്, പലർക്കും അറിയാത്ത ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. ഖുർആനിൽ അള്ളാഹു തആല ഷിർക്കിനോടൊപ്പം ചേർത്ത് പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കളോടുള്ള ഉഖൂഖ്, അനുസരണക്കേട് എന്ന് പറയുന്നത്. അഥവാ അള്ളാഹും റസൂലും കൽപ്പിച്ചതിന് വിരുദ്ധമല്ലാത്ത കാര്യം അവർ നമ്മോട് കൽപ്പിച്ചിട്ട് നമ്മൾ അതിനോട് ധിക്കാരം കാണിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇവിടെ പറഞ്ഞ കാര്യം സഹോദരങ്ങളെ, ദുനിയാവിൽ അവൻ ഒന്നുകിൽ അവൻ്റെ ഹൃദയത്തിന് ഇരുട്ട് ബാധിക്കും, അന്ധത ബാധിക്കും, അല്ല എങ്കിൽ അവന് ശരീരത്തിനുള്ള ദ്രോഹം, നാളെ ആഖിറത്തിലുള്ളതാണെങ്കിൽ വളരെ വിദൂരമായ വളരെ ദീർഘമായ നരകശിക്ഷയുണ്ടാകും. ഹദീസുകളിൽ കാണാൻ സാധിക്കും നരകത്തിൽ ഒരാളെ ഒന്ന് മുക്കിയെടുക്കുക എന്നത് തന്നെ മതി അയാൾക്ക് ഏറ്റവും വലിയ ശിക്ഷയായിട്ട്, അത്രയും വലിയ ശിക്ഷയായിരിക്കും നരകത്തിൽ മുക്കിയെടുക്കുക. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യുതാബി അൻഅമി അഹ്ലി ദുനിയാ മിൻ അഹ്ലി നാരി യൗമൽ ഖിയാമ, ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സുഖസൗകര്യങ്ങൾ ആസ്വദിച്ച് ജീവിച്ചൊരു വ്യക്തിയെ അള്ളാഹു തആല നാളെ അയാൾ നരകാവകാശിയായിരിക്കും, അയാളെ നരകത്തിൽ കൊണ്ടിടും. അങ്ങനെയുള്ള ആളെ ഒന്ന് പുറത്തെടുക്കും, നരകത്തിൽ നിന്നും ഒന്ന് പുറത്തെടുക്കും, എന്നിട്ട് അയാളെ അയാൾ നരകത്തിൽ നരകാവകാശിയാണ്, അയാളെ ഫയുസ്ബഖു ഫിന്നാരി സബഗ, നരകത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്ന് മുക്കിയെടുക്കും. അയാൾ നരകാവകാശിയാണ്, നരകത്തിൽ പ്രവേശിപ്പിച്ചിട്ടില്ല, അതിനു മുമ്പായിട്ട് അയാളൊന്ന് മുക്കിയെടുക്കും. സുമ്മ യുഖാലു ലഹ, എന്നിട്ട് അവനോട് ഇങ്ങനെ ചോദിക്കും, യബ്ന ആദം ഹൽ റഅയ്ത ഖൈറൻ ഖത്തു, നീ എന്തെങ്കിലും ഒരു നന്മ ദുനിയാവിൽ കണ്ടിട്ടുണ്ടോ, ഇതുവരെ കണ്ടിട്ടുണ്ടോ എന്നാണ്. അയാളാണെങ്കിൽ ദുനിയാവിൽ ഏറ്റവും വലിയ ലക്ഷറി ലൈഫ് നടത്തിയ, എല്ലാ കാര്യത്തിലും ആസ്വദിച്ച് ജീവിച്ചൊരു വ്യക്തിയാണ്. അതിനുശേഷം നരകത്തിലിടുന്നതിന് മുമ്പ് ഒന്ന് മുക്കിയെടുത്ത് അവനോട് ചോദിക്കപ്പെടുകയാണ്, നീ എന്തെങ്കിലുമൊക്കെ സുഖം അനുഭവിച്ചിട്ടുണ്ടോ എന്ന്. നരകത്തിലുള്ള ഈ ഒരു നിമിഷം മുങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ അവൻ അതെല്ലാം മറന്നുപോകും. അവൻ പറയും, ലാ വല്ലാഹി യാ റബ്, അല്ലാഹു ആണ്, ഞാൻ ഒന്നും ആസ്വദിച്ചിട്ടില്ല എന്ന് പറയും. അത്രയേ ഉള്ളൂ, ഈ ആസ്വാദനങ്ങളൊക്കെ ഒരൊറ്റ നരകത്തിലുള്ള മുക്കിന് അതിന് പകരമാവുകയില്ല. പലരും നരകത്തെ വിലക്ക് വാങ്ങുകയാണ്, ദുനിയാവിലുള്ള പല സുഖ സൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് നരകത്തെ വിലക്ക് വാങ്ങുകയാണ്. യഥാർത്ഥത്തിൽ ദുനിയാവിത് മുഴുവനും ആസ്വദിച്ചാലും നരകത്തിൽ നിന്ന് ഒരു തവണ ഒന്ന് മുക്കിയാൽ അതെല്ലാം തീർന്നു എന്നാണ്. എന്നിട്ട് ഇവിടെ അതിന്റെ നേരെ വിപരീതം സഹോദരൻ പറയുന്നുണ്ട്, വയുതാബി അശദ്ദിൻ നാസി ബുസ്ം ഫി ദുനിയാ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയാകാൻ പോകുന്ന ദുനിയാവിൽ അങ്ങേയറ്റം പ്രയാസവും ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ രോഗങ്ങൾ കൊണ്ട് സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് അങ്ങനെ ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയെ കൊണ്ടുവരും, അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടില്ല, അതിനു മുമ്പ് ഫയുസ്ബഖു ഫിൽ ജന്ന സബഗ, ജന്നത്തിൽ സ്വർഗത്തിൽ അവനെ ഒന്ന് മുക്കിയെടുക്കും, സ്വർഗം ഒന്ന് കണ്ടിങ്ങെടുക്കും. അങ്ങനെ ചെയ്യും, ഫയുഖാലു ലഹു യബ്ന ആദം ഹൽ റഅയ്ത ബുസൻ ഖത്തു, ഓ മനുഷ്യ, നീ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ നിന്റെ ജീവിതത്തിൽ എന്ന് ചോദിക്കും. ഹൽ മറബിക ശിദ്ദതുൻ ഖത്തു, പ്രയാസകരമായ വല്ല അവസ്ഥയും നിന്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അയാൾ പറയും, ലാ വല്ലാഹ്, അള്ളാഹുവാണ് ഇല്ല. യാ റബ്ബി മാ മർബി ബുസ്ഉൻ ഖത്തു വലാ റഅയ്തു ശിദ്ദതൻ ഖത്തു, എനിക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല, ഞാൻ ഒരു ബുദ്ധിമുട്ടും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയും. സ്വർഗത്തിൽ ഒന്നു മുങ്ങി എടുത്താൽ അയാൾ ഇതൊക്കെ മറന്നു പോവുകയാണ്. ദുനിയാവിൽ എത്ര പ്രയാസം ഉണ്ടായാലും സ്വർഗത്തിൽ ഒന്ന് കയറിയാൽ പോലും അതിനൊന്നും അതൊക്കെ മറന്നു പോകാനുള്ളതേ ഉള്ളൂ. ദുനിയാവിലെ പ്രയാസങ്ങൾ അത് നമ്മൾ പിന്നെ ഓർക്കുകയില്ല, അതങ്ങനെ പോകും, കഴിഞ്ഞു പോകുന്ന കാര്യമാണ് എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് തന്നെ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന മറ്റൊരു ഹദീസ് അന്നുഅമാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന അഹ്വന അഹ്ലിന്നാരി അദാബൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും നിസ്സാരമായ ശിക്ഷ ലഭിക്കുന്ന അഥവാ നരകശിക്ഷയിൽ ഏറ്റവും നിസ്സാരമായ ശിക്ഷ ലഭിക്കുന്ന ഒരാളുടെ ശിക്ഷ എങ്ങനെ എന്താണെന്ന് അറിയുമോ? മൻ ലഹു നഅലാനി മിന്നാർ, തീ കൊണ്ടുള്ള രണ്ട് ചെരുപ്പുകൾ അയാൾക്കുണ്ട്. യഗ്ലി മിൻഹുമാ ദിമാഗുഹു കമാ യഗ്ലി അൽമിർജൽ, ഇങ്ങനെ അടുപ്പിൽ നിന്നും പാത്രത്തിൽ നിന്നും വെള്ളം ഇങ്ങനെ തിളക്കുന്നത് പോലെ ഈ ചെരുപ്പ് അയാൾ ധരിച്ചാൽ അവന്റെ തല ഇങ്ങനെ തിളക്കും. അതാണ് ഏറ്റവും ചെറിയ ശിക്ഷ എന്നാണ്. മാ യറ അന്ന അഹദൻ അശദ്ദ അദാബൻ മിൻഹു വ ഇന്നഹു ലഅഹ്വനുഹും അദാബ, അവൻ പറയും ഇതേപോലെയുള്ളൊരു കടുത്ത ശിക്ഷ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറയും. പക്ഷെ നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അതായിരിക്കും. അഥവാ ഈ പറയുന്ന ശിക്ഷകളെ ഈ പറയുന്ന തിന്മകളെക്കുറിച്ച് അത് ഗൗരവത്തിൽ മനസ്സിലാക്കാനാണ് ഈ ആമുഖം ആദ്യം പറഞ്ഞത്. അഥവാ അവൻ്റെ മുഹ്ലിഖാത്താണിത്, മൂബിഖാത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നാശമുണ്ടാക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആദ്യം പറഞ്ഞു കൊടുത്തു. അത് അവിടുത്തെ ഒരു പഠിപ്പിക്കുന്നതിൻ്റെ രീതിയാണ്. തിന്മ അതത്രയും ഗൗരവമുള്ളതാണ് എന്ന് പറഞ്ഞു കൊടുത്തു, ഏഴെണ്ണം എന്ന് പറഞ്ഞു കൊടുത്തു. സഹാബത്ത് അതിന് ശരിക്ക് ശ്രദ്ധിച്ചു കേൾക്കും, ഏതാണ് ഏഴ്? ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നതിനു വേണ്ടി അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹു വമാ ഹുന്ന, ആ ഏഴെണ്ണം ഏതാണ് അള്ളാഹുവിൻ്റെ റസൂലെ എന്ന് പറഞ്ഞു. അതിലൊന്നാമത്തേത് അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മെ പഠിച്ചിരിക്കെ നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ മൊത്തം അള്ളാഹു ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കെ ഏറ്റവും വലിയ നന്ദി കെട്ടവനാണ്. ഏറ്റവും വലിയ ദുൽമാണ്, അക്രമമാണ് അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് കൈകൾ നീട്ടുക. ഒരു കഴിവുമില്ലാത്ത, ഒരു സഹായം ചെയ്യാൻ സാധിക്കാത്ത അള്ളാഹുവിൻ്റെ ദുർബലരായ പടപ്പുകളിലേക്ക് സഹായം തേടുക, രക്ഷ ചോദിക്കുക, അവരിൽ ഭരമേൽപ്പിക്കുക, അവരെ പേടിക്കുക, അവരോട് സഹായം ചോദിക്കുക. ഇതിനേക്കാളും മോശപ്പെട്ട ഒരു തിന്മയും ലോകത്തില്ല, ഒരു തിന്മയും അതിനേക്കാൾ മോശമില്ല. എന്നിട്ടും ഒരാൾ അങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുണ്ട് എങ്കിൽ അത് നശിച്ചത് തന്നെ, ദുനിയാവിലും അവൻ നശിച്ചിരിക്കുന്നു, ആഖിറത്തിലും അവൻ നശിച്ചിരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം, അശ്ശിർക്കു ബില്ലാഹ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, അതാണ് ഈ അധ്യായവുമായി ബന്ധപ്പെട്ട കാര്യം, വസ്സിഹ്റു, സിഹർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം, സിഹറു കൊണ്ട് പല ആളുകൾക്കും അതിൻ്റെ ഗൗരവം അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് അറിയാനിട്ടല്ല, അത് അറിയുന്ന കുറെ മുസ്ലിയാക്കന്മാരും അവരുടെ അടുക്കലേക്ക് പോകുന്ന ആളുകളുമുണ്ട്. കേവലം ദുനിയാവ് നേടിയെടുക്കാൻ വേണ്ടി മാത്രം സിഹർ ചെയ്യുന്ന ആളുകൾ, അവനറിയാം ഇതൊന്നും നല്ല ആളുകൾ ചെയ്യുന്നതല്ല, ഇതൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അവന് പലപ്പോഴും അറിയാം. പക്ഷേ ഒന്നുകിൽ കച്ചവടത്തിൽ എന്തെങ്കിലുമൊക്കെ മറ്റവൻ്റെ കച്ചവടത്തെ മുട്ടിക്കാൻ, അവനെ ഉപദ്രവിക്കാൻ, രണ്ടാളുകൾ തമ്മിൽ പിരിക്കാൻ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അവർ ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോവുകയാണ്. പക്ഷെ അത് മുഹ്ലിക്കാത്താണ്. ഒന്നാമതായി നമ്മൾ പറഞ്ഞതുപോലെ അവന് ഹൃദയത്തിന് അന്ധത ബാധിക്കും. ഇത്തരം സിഹർ ചെയ്യുന്ന, ഇത്തരം മാരണവിദ്യകളൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന് പിന്നീട് നന്മ തിരിച്ചറിയാൻ സാധിക്കില്ല. ഒക്കെ ചെയ്യുന്നതും അവൻ മനസ്സിലാക്കുന്നതും ഒക്കെ തിന്മകൾ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സിഹർ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ മാത്രമാണ്. നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇവരെ കാണുകയേയില്ല. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി, അത്രയും മോശപ്പെട്ട ആളുകളാണ്. ഇവിടെ അശ്ശിർക്കു ബില്ലാ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് അസ്സിഹ്റു എന്ന് പറഞ്ഞു. അപ്പൊ സിഹറും ഷിർക്ക് തന്നെയാണ്, യഥാർത്ഥത്തിൽ സിഹറിലും ഷിർക്ക് തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ചേർത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, അത് പണ്ഡിതന്മാരൊരു കായിദ പറയുന്നുണ്ട്. ഒരു ഒരേ കാര്യം, ഒരേ ജിൻസിൽപ്പെട്ട ഒരു നന്മ, അതിനുശേഷം ആ നന്മ തന്നെ വീണ്ടും എടുത്തു പറഞ്ഞാൽ അത് ആ നന്മക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട നന്മയാണ് എന്ന് അറിയിക്കും. അതേപോലെ ഒരു വലിയ തിന്മ പറഞ്ഞു, ആ തിന്മയുടെ ജിൻസിൽ അതേ ഇനത്തിൽപ്പെട്ട ഒരു തിന്മ തന്നെ വീണ്ടും അതിനോടൊപ്പം ചേർത്ത് പറയുകയാണെങ്കിൽ, അത്ഫ് ചെയ്ത് വാവൊക്കെ ചേർത്ത് പറയുകയാണെങ്കിൽ അത് അത്രയും വലിയ തിന്മ എന്നാണ് അർത്ഥം. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അതിൽ സിഹർ പെട്ടു. പക്ഷേ സിഹറിന് ഒന്നുകൂടി എടുത്തു പറയുമ്പോൾ സിഹർ അത്രയും ഗൗരവമുള്ളതാണ് എന്നാണ്. ഇപ്പൊ നമ്മൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം, ഒപ്പം തന്നെ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇബാദത്തിൽ നിസ്കാരവും പെട്ടിട്ടുണ്ട്. പക്ഷെ നിസ്കാരത്തിന്റെ ഫദൽ കൊണ്ട് അത് എടുത്തു പറയും, അങ്ങനെയും പറയും നന്മകളാണെങ്കിൽ. എന്നാൽ തിന്മകളാണെങ്കിൽ, അത്രയും മോശം തിന്മയാണെങ്കിൽ അതൊന്നുകൂടി എടുത്തു പറയും. അതാണൊരു, അതങ്ങനെ രണ്ടും എടുത്തു പറയാനുള്ള ഫായിദ. മൂന്നാമതായി പറഞ്ഞു, വഖത്തുൽ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ഹക്കല്ലാതെ അഥവാ അവകാശമില്ലാതെ അള്ളാഹു ഹറാമാക്കിയ ഒരു ശരീരത്തെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പൊ അവകാശം ചിലതുണ്ട് ഇസ്ലാമിക ഭരണകൂടമുള്ളിടത്ത്, അള്ളാഹു ചിലരെ കൊല്ലാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്, കൊന്നവനെ തിരിച്ചു കൊല്ലാൻ മറ്റുമൊക്കെ അനുവാദമുണ്ട്. അതാണ് ഇല്ലാ ബിൽ ഹഖ്, ന്യായപ്രകാരമല്ലാതെ അവകാശപ്രകാരമല്ലാതെ എന്നൊക്കെ എടുത്തു പറയുന്നത് അതാണ്. അങ്ങനെ ഭരണാധികാരികൾക്ക് കൊല്ലുവാനുള്ള അനുവാദമുണ്ട്. വഖത്ലുൻ നഫ്സല്ലതി ഹറമല്ലാ, അതല്ലാത്ത നഫ്സിനെയൊക്കെ അള്ളാഹു തആല ഹറാമാക്കിയിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു, തൊടാൻ പാടില്ല, ഒരാൾ ഉപദ്രവിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം, ലാ യസാലുൽ മുഅ്മിനു മുഅ്നിഖൻ സാലിഹൻ, ഒരു മുഅ്മിൻ നല്ല സാലിഹായിട്ട് അള്ളാഹുവിനെ അനുസരിക്കുന്നവനായിട്ട് തുടർന്നു കൊണ്ടേയിരിക്കും, മാലം യുസിബ് ദമൻ ഹറാമൻ, അവനൊരു ഹറാമായ രക്തം ബാധിക്കുന്നത് വരെ, ഒരു കൊല അവൻ ചെയ്യുന്നത് വരെ. ഫൈദ അസാബ ദമൻ ഹറാമൻ ബല്ലഹ, അവൻ ഒരു ഹറാമായ ഒരു തിന്മ, ഹറാമായ ഒരു രക്തം അവൻ ചീന്തിയാൽ അഥവാ കൊലപാതകം നടത്തിയാൽ, ബല്ലഹ് ബല്ലഹ് എന്ന് പറഞ്ഞാൽ ഇൻഖത അമിനൽ ഖൈറാത്ത്, അവൻ പിന്നീട് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാവില്ല, അവൻ അങ്ങനെ തിന്മയുടെ വാതിൽ തുറന്നു, പിന്നെ നന്മകൾ അവന് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരും. കൊലപാതകം അത്രയും ഗൗരവമുള്ള കാര്യമാണ്, അള്ളാഹു തആല അങ്ങേയറ്റം ഹറാമാക്കിയ നിഷിദ്ധമാക്കിയ കാര്യത്തിൽപ്പെട്ടതാണ് സാലിഹായ ഒരു വ്യക്തിയെ അഥവാ അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു വ്യക്തിയെ കൊലപ്പെടുത്തുക. മാത്രമല്ല കൊലപാതകം ഹറാമായി തീരുന്നത് ഒന്ന്, മുഅ്മിനീങ്ങളെ കൊല്ലാൻ പാടില്ല, രണ്ട്, മുഅ്മിനീങ്ങളുമായി കരാറിൽ കഴിയുന്നതായ കാഫിറുകളെയും കൊല്ലാൻ പാടില്ല. മുആഹദ്, മുസ്ലിമീങ്ങളുമായി ഉടമ്പടിയിൽ കഴിയുന്ന ആളുകൾ ഉണ്ടാകും നമ്മുടെ നാടുകളൊക്കെ പോലെ, അവിടെയുള്ള കാഫിറുകളായാലും പോലും അവരെ കൊലപ്പെടുത്തുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെ കൊലപ്പെടുത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അവന് സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവൻ അനുഭവിക്കാൻ സാധിക്കുകയില്ല. അതിന് സുഗന്ധമാകട്ടെ ഇങ്ങനെ വർഷങ്ങൾ വഴിദൂരം വീശിയടിക്കുന്നതാണ്, അതുപോലും അവൻ ആസ്വദിക്കാൻ സാധിക്കുകയില്ല. മൂന്നാമത് കൊലപ്പെടുത്താൻ പാടില്ലാത്ത വിഭാഗത്തിൽപ്പെട്ടതാണ് മുസ്തഅമൻ, നമ്മളുടെ അടുക്കൽ എന്തെങ്കിലുമൊക്കെ അഭയം ചോദിച്ചുകൊണ്ട് അതോ നമ്മുടെ കീഴിൽ ജീവിക്കുന്ന ആളുകളുണ്ടാകും. ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ പല രാജ്യത്തു നിന്നുള്ള കുഫ്ഫാറുകൾ ആയ ആളുകൾ ജോലി ചെയ്യാറുണ്ട്, പക്ഷെ അവർ അവരെ തൊടാറില്ല, ഇസ്ലാമികമായിട്ട് അത് പാടില്ല. കാരണം അവർക്ക് വിഷ കൊടുത്തത് ഇവർ തന്നെയാണ്, അവർക്ക് ജോലി ചെയ്യാൻ അവിടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അവരെ കൊലപ്പെടുത്തുക എന്നുള്ളത് മുസ്ലിം ഭരണാധികാരികൾ ചെയ്യുകയില്ല, കാരണം ദീനുൽ ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ ഇസ്ലാമിക ഭരണകൂടം ഉള്ളെടുത്ത് കുഫ്ഫാറുകൾ ജിസിയ കൊടുത്തുകൊണ്ട്, ദിമ്മികളായിട്ട് ജിസിയ കൊടുത്തുകൊണ്ട് അങ്ങനെ കഴിയുന്ന ആളുകളുണ്ട്, അവരെയും കൊലപ്പെടുത്തുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അത് കേവലം മുഅ്മിനീങ്ങളെ മാത്രമല്ല, കുഫ്ഫാറുകളെ പോലും നമുക്ക് വ്യക്തികൾക്ക്, മുസ്ലിമീങ്ങളായ ആളുകൾക്ക് കൊലപ്പെടുത്തുവാനുള്ള അനുവാദമില്ല, ശരീഅത്തിൽ അത് ഹറാമാക്കിയിട്ടുണ്ട്. പിന്നീട് എടുത്തു പറഞ്ഞ കാര്യമാണ് വഅക്ലുർ റിബ, നാലാമത്തെ കാര്യമായി പറഞ്ഞു വഅക്ലുർ റിബ, റിബ പലിശ അത് തിന്നുക എന്നുള്ളത്. ഇവിടെ പലിശ തിന്നുക എന്ന് പറഞ്ഞാൽ കേവലം പലിശ ഭക്ഷിക്കുക എന്നത് മാത്രമല്ല അതിന്റെ അർത്ഥം, മറിച്ച് ഒരാൾ പലിശ ഉപയോഗിച്ച് അത് വാഹനം വാങ്ങിയാലും ശരി, അത് വീടുണ്ടാക്കിയാലും ശരി, കച്ചവടത്തിലേക്ക് ഇറക്കിയാലും ശരി, പലിശയുമായി ഏത് ഇടപാടിൽ ഇടപെട്ടാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിൽ ഏറ്റവും ചെറിയ പലിശ എന്ന് പറഞ്ഞാൽ അതൊരുവൻ തന്റെ മാതാവിനോട് വിഭജിക്കുന്നതിനു തുല്യമാണ്, ഏറ്റവും ചെറിയ പലിശ. അപ്പൊ പിന്നെ ബാക്കിയുള്ളതിന്റെ അവസ്ഥ പറയേണ്ടതില്ല. അള്ളാഹും റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു തിന്മയാണ് പലിശ എന്ന് പറയുന്നത്. ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് ശിർക്ക് കഴിഞ്ഞാൽ ഞാൻ കിതാബ് പരിശോധിച്ചപ്പോൾ പലിശയോളം ഗൗരവമുള്ളൊരു തിന്മ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഇമാം മാലിക് റഹിമഹുല്ലാ. അതുപോലെ മുൻഗാമികളിൽ ധാരാളം പേർ പറഞ്ഞ കാര്യം അതാണ്, പലിശ എന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവമുള്ള തിന്മയാണ്, ഒരു സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥ അവിടെ നഷ്ടപ്പെടാൻ, അള്ളാഹുവിന്റെ വിവിധ രൂപത്തിലുള്ള ശിക്ഷകൾ ഇറങ്ങാനൊക്കെ കാരണമാകുന്ന കാര്യമാണ് പലിശ എന്നുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ പലിശ തിന്നുന്നവൻ, പലിശയുമായി ബന്ധപ്പെടവൻ, അവന്റെ ഹൃദയവും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവൻ പിന്നീട് നന്മകളെ തിരിച്ചറിയാൻ പറ്റാത്ത, നന്മ തിന്മകളെ വേർതിരിച്ചറിയാൻ പറ്റാത്ത ഒരു പ്രശ്നം അത് ദുനിയാവിൽ തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ നാളെ ആഖിറത്തിൽ പലിശക്കാരന് പറഞ്ഞ ശിക്ഷ അത് വളരെ ഗൗരവമുള്ളതാണ് എന്ന് മറ്റു ഹദീസുകളിലെല്ലാം കാണാം. അഞ്ചാമത്തെ കാര്യമായി പറഞ്ഞു വഅക്ലു മാലിൽ യതീം, അനാഥകളുടെ സമ്പത്ത് പൂജിക്കുക, അനാഥകളുടെ സമ്പത്ത് അത് ഏൽപ്പിക്കപ്പെട്ടവൻ അതുപോലെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അവർ വലുതാകുന്നതുവരെ അവരുടെ സമ്പത്ത് അവർക്ക് വേണ്ട രൂപത്തിലുള്ള ചെലവുകൾക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ടൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. എന്നാൽ അത് അടിച്ചു മാറ്റിക്കൊണ്ട് അത് അവനവന്റെ വയറ്റിലേക്ക് എത്തിക്കുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവന്റെ വയറ്റിലേക്ക് അവൻ തീയാണ് കയറ്റുന്നത്, തീയാണ് അവൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അതവന് ദുനിയാവിലും നഷ്ടം തന്നെയായിരിക്കും, നാളെ ആഖിറത്തിലും വലിയ നഷ്ടം അവനെ കാത്തിരിക്കുന്നുമുണ്ട്. വൻ പാപത്തിൽ നഷ്ടകാരികളായ വൻ പാപത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത്. അടുത്തതായി പറഞ്ഞത്, ആറാമതായി പറഞ്ഞത്, വത്തവല്ലി യൗമ സഹഫ്, യുദ്ധത്തിന്റെ സമയത്ത് പിന്തിരിഞ്ഞോടുന്നവർ എന്നാണ് പറഞ്ഞത്. യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞോടുക എന്നുള്ളത്, മുസ്ലിമീങ്ങൾ കുഫാറുകളുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. ശക്തമായി യുദ്ധം നടക്കുന്ന സമയത്ത് ചില ആളുകൾ പിന്തിരിഞ്ഞോടിക്കഴിഞ്ഞാൽ സൊഫിൽ വിള്ളലുണ്ടാകും, സൊഫിൽ വിള്ളലുണ്ടാകും. അത് കുഫാറുകൾക്ക് മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ഉന്മൂലനം ചെയ്യാൻ സഹായകമാകും. ഇവരുടെ ശക്തി ക്ഷയിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജിഹാദിന് വേണ്ടി പുറപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കങ്ങനെ ഇറങ്ങി തിരിച്ചോടാൻ പാടില്ല, കടുത്ത തെറ്റാണ് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ചില സന്ദർഭങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അഥവാ ഇന്ന് ചില മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ അവർക്ക് വിവരമില്ലാതെ അവരിത്തരത്തിലുള്ള യഥാർത്ഥത്തിലുള്ള ദീൻ അനുശാസിക്കുന്ന ജിഹാദാണെന്ന് വിചാരിച്ചുകൊണ്ട് അവർ പല രാജ്യങ്ങളിലേക്കും പോകും. ആ രാജ്യങ്ങളിൽ ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞ് ചിലർ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കൊക്കെ പോകും. ഇതൊക്കെ ജിഹാദാണെന്ന് വിചാരിച്ചുകൊണ്ട് പോകും. മിക്ക ആളുകൾക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ തനി സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കും. ഈ ISIS പോലെ പറയുന്ന പലരും ദീനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരാണെന്ന് എത്രയോ ആളുകൾ അവിടുന്ന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അഥവാ ഇതിന് നേതാക്കളായ ആളുകളെപ്പോലും മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ പോലും കാണൂല. അങ്ങനെയുള്ള വെറും തെമ്മാടികളായ ആളുകളായിരിക്കും അതിന് നേതൃത്വം കൊടുക്കുക. അവർക്ക് വലിയ നഷ്ടബോധം ഉണ്ടായിട്ടുണ്ട് പലർക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇനി ഞാൻ തിരിച്ചു പോയാൽ അത് വൻപാപത്തിൽ എണ്ണുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ തൗബ ചെയ്തുകൊണ്ട് തിരിച്ചു മടങ്ങുകയാണെങ്കിൽ അതാണ് അവർക്ക് ഖൈറായിട്ടുള്ളത്. അതല്ലാതെ അതൊരിക്കലും ഇതിൽ പെടുമെന്ന് വിചാരിക്കേണ്ടതില്ല. അവർക്കതിൽ നിന്നും പിന്മാറാം, യാതൊരു കുഴപ്പവും ഇല്ല. ഇനി അതുപോലെ പിന്മാറാൻ പറ്റുന്ന മറ്റൊരു സാഹചര്യമാണ് മുസ്ലിമീങ്ങൾ വളരെ എണ്ണത്തിൽ കുറവാണ് എന്ന് ബോധ്യപ്പെട്ടാലും എല്ലാ ആളുകൾക്കും വേണമെങ്കിൽ പിന്മാറാം, മുഴുവൻ ആളുകൾക്കും ആ യുദ്ധം ഒഴിവാക്കി പിന്മാറാം. കാരണം ഒരു നേരെ തുല്യത ഇല്ലെങ്കിൽ ഒരു പകുതിയെങ്കിലും മുസ്ലിമീങ്ങൾ ഉണ്ടായാൽ മാത്രമേ മുസ്ലിമീങ്ങൾ കുഫാറുകളോട് യുദ്ധം ചെയ്യാൻ, ജിഹാദിന് അതിൻ്റെതായ നിബന്ധനകളുണ്ട് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ ചെയ്യുന്ന. അത്ര പോലും ഇല്ലാത്ത കുറഞ്ഞ സംഘമാണ് എങ്കിൽ അത് ബദറിലേതുപോലെ ഇപ്പോൾ യുദ്ധം ചെയ്യാൻ അനുവാദമില്ല, മറിച്ച് യുദ്ധം ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. ഉന്മൂല നാശത്തിന് വേണ്ടി മുന്നോട്ട് പോകാൻ പാടില്ല. അത് ജിഹാദിന്റെ നിബന്ധനയിൽ പെട്ട കാര്യമാണ്. ഏഴാമതായി പറഞ്ഞു, വഖദ്ഫുൽ മുഹ്സനാത്ത്, മുഹ്സനാത്തുകളെ അവരുടെ ഗുഹ്യഭാഗങ്ങളെ സംരക്ഷിക്കുന്നവരായ നല്ലവരായ സ്ത്രീകളെ ഖദ്ഫ് നടത്തുക. ഖദ്ഫ് നടത്തുക എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ വ്യഭിചാരോപണം, വ്യഭിചാരാരോപണം നടത്തുക എന്നുള്ളതാണ്. ഇത് വളരെ ഗുരുതരമായ തെറ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു സ്ത്രീ, ആ സ്ത്രീ മറ്റൊരു പുരുഷനുമായി ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഒരാൾ കണ്ടാൽ പോലും ആ സ്ത്രീയെ കുറിച്ച് അവർ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ അയാൾക്ക് അനുവാദമില്ല. ഗൗരവമുള്ള കാര്യമാണ്, ഇതൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമുക്കങ്ങനെ പറയാൻ അനുവാദമില്ല. എത്രത്തോളം ഒരാൾക്കൊരു സ്ത്രീ മറ്റൊരു പുരുഷനുമായി വ്യഭിചരിക്കുന്നത് നേരിട്ട് കണ്ടാൽ പോലും അവൻ ആ സമയത്ത് അവൻ മനസ്സിൽ മനസ്സിലാക്കാം ഇവൾ വ്യഭിചാരിണിയാണ്. പക്ഷേ മൂന്ന് സാക്ഷി കൂടി അയാൾക്കില്ല എങ്കിൽ ഇയാൾക്കിത് പറഞ്ഞു നടക്കാൻ പാടില്ല. അങ്ങനെ അയാൾ പറഞ്ഞാൽ അയാൾക്കാണ് ശിക്ഷ. ഇസ്ലാമിക ഭരണകൂടമുള്ളിടത്ത് അയാൾക്ക് അയാൾ നാട് കടത്തും. അതിനു മുമ്പായിട്ട് അയാൾക്ക് ചാട്ടാവാറുകൊണ്ട് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പീഡനങ്ങൾ അയാൾ അതിന്റെ ഹദ്ദായിട്ട് അയാൾ സ്വീകരിക്കേണ്ടി വരും. അയാൾക്ക് പറയാൻ പാടില്ല. അതെങ്ങനെ കാണണം? പണ്ഡിതന്മാർ പറഞ്ഞു, സുറുമക്കോൽ അതിന്റെ പാത്രത്തിലേക്ക് ഇടുന്നത് പോലെ, ഹദീസുകളിൽ കാണാം, അതുപോലെ ഒരാൾ കണ്ടാൽ മാത്രമേ അയാൾക്ക് അതിനെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇത് വ്യഭിചാരം നടന്നു, വ്യഭിചാരിണിയാണ്, അതുപോലെ വ്യഭിചരിച്ച വ്യക്തിയാണ് എന്ന് പറയാൻ പാടുള്ളൂ. ഇത് പുരുഷനും ബാധകമാണ്, പുരുഷനെ കുറിച്ചും അങ്ങനെ പറയാൻ പാടില്ല, സ്ത്രീകളെ കുറിച്ച് മാത്രമല്ല. കാരണം സ്ത്രീകളാണ് പലപ്പോഴും അതിലേക്ക് അവരെ കുറിച്ചാണ് പറയപ്പെടാറുള്ളത്. അതുപോലെ തന്നെ പുരുഷനെയും പാടില്ല. ഇതും വൻ പാപത്തിൽപ്പെട്ട കാര്യമാണ്. കൃത്യമായി അതിന് സാക്ഷികൾ ഉണ്ട് എങ്കിൽ മാത്രമേ അങ്ങനെ പറയാൻ പാടുള്ളൂ. ചിലർ കാര്യമല്ല, വളരെ ഗൗരവമുള്ള കാര്യമായിട്ടാണ്. കാരണം ദീനുൽ ഇസ്ലാം ആളുകളുടെ അഭിമാനത്തിന് അത്രയും വലിയ വില നൽകിയിട്ടുണ്ട്. അതിനെ പിച്ച് ചിന്താൻ ആർക്കും അനുവാദമില്ല. മുഹ്സനാത്തിന് രണ്ട് വിശേഷണം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അൽ ഗാഫിലാത്തിൽ മുഅ്മിനാ, അൽ ഗാഫിലാത്ത്, അശ്രദ്ധ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ച് ചിന്ത പോലും ഇല്ലാത്ത സ്ത്രീകളാണ്. ഇങ്ങനെ അവർ ചിന്തിച്ചിട്ട് പോലുമില്ല. അതുപോലെ അൽ മുഅ്മിനാത്താണ്, അവർ മുഅ്മിനീങ്ങളുമാണ്. ഇതിൽ നിന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞു, കാഫിറുകളെ കുറിച്ചിട്ടാണ് ഒരാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടത് എങ്കിൽ അത് വൻപാപമാകുകയില്ല, ചെറിയ പാപമായിരിക്കും. കാഫിറുകളെ കുറിച്ച് നമുക്ക് അങ്ങനെ വെറുതെ വിചാരണിയെന്നൊന്നും പറയാൻ പാടില്ല, നമുക്ക് പറയാൻ പാടില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. അത് പക്ഷേ വൻപാപത്തിൽ പെടുകയില്ല, ചെറിയ പാപമാണ്. സഗീറയാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. സഗായറിലാണ് പെടുക, കബായറിൽ പെടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളിലേത് ആകുമ്പോഴാണ് അത് ഗൗരവമുള്ളതാകുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞത്. അവർക്ക് അങ്ങനെയുള്ളൊരു ലാഞ്ചന പോലും ഇല്ലാത്ത യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള സ്ത്രീകളാണ്, അവരെ കുറിച്ചിട്ടാണ് ആ പറഞ്ഞത്. അത് ഗൗരവമുള്ള കാര്യമാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഈ വിഷയം ശ്രദ്ധിക്കണം. ഇത് രണ്ട് മൂന്ന് അസറുകൾ കൂടി ഈ വിഷയത്തിൽ പറഞ്ഞത് വായിച്ചുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കാം. വഅൻ ജുന്ദുബിൻ മർഫുഅൻ, ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും മർഫു ആയിട്ട്, അഥവാ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട് റിവായത്ത് ചെയ്യപ്പെട്ടതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മർഫു ആക്കിയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേർത്ത് പറഞ്ഞ റിവായത്ത് അത് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ അത് ളൈഫ് ആക്കിയിട്ടുണ്ട്. മറിച്ച് ഇത് മൗഖൂഫാണ്, അഥവാ സഹാബിയുടെ ഖൗലാണ്. ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൗലായിട്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത്, മർഫു അല്ല. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഹദ്ദുസ് സാഹിരി ദർബത്തും ബിസ്സൈഫ്, സാഹിറിന്റെ മാരണക്കാരന്റെ അവനുള്ള ശിക്ഷ എന്ന് പറയുന്നത് വാളുകൊണ്ട് വെട്ടിക്കൊല്ലലാണ്. മാരണക്കാരന് അതാണ് ശിക്ഷയായിട്ടുള്ളത് എന്ന് പറഞ്ഞത് കാണാം. ഇത് നമുക്കറിയാം, ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്താണ് മാരണക്കാരനെ ഈ രൂപത്തിൽ ശിക്ഷിക്കുക. അപ്പൊ ഇതിൽ എന്തിനാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്? കാരണം ഒരാൾ ദുനിയാവിൽ തന്നെ ശിക്ഷിക്കപ്പെടാൻ മാത്രമുള്ള ഗൗരവമുള്ള കാര്യമാണ് ഈ മാരണം എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ന് ഈ സിഹ്ർ ചെയ്യുന്ന ഷെയ്ഖുമാരെന്ന് പറയുന്നവരും മുസ്ലിയാക്കന്മാരെന്ന് പറയുന്നവരും അവരെ സ്വന്തം ഒന്ന് വിചാരണ ചെയ്യുക. ഞാനെങ്ങാനും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയോ അലി റളിയല്ലാഹുവിന്റെയോ അതുപോലെ സഹാബത്തിന്റെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലാണുള്ളതെങ്കിൽ ഞാനിന്ന് ഇവിടെ ബാക്കിയുണ്ടാവുകയില്ല എന്നവർ മനസ്സിലാക്കുക. കാരണം അവർ അങ്ങനെ തെരഞ്ഞുപിടിച്ച് ഇത്തരം സിഹ്ർ ചെയ്യുന്ന ആളുകളെ കൊന്നിരുന്നു എന്ന് കാണാം. പിന്നീട് കൊടുത്തത് മറ്റൊരു അസറാണ്, വഫി സഹീഹിൽ ബുഖാരി, ഇമാം ബുഖാരി കൊടുത്ത ഒരു അസർ. ബജാലത്ത് ബിൻ അബദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കതബ ഇലൈന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം അമീറായിരിക്കുന്ന സമയത്ത്, അൻഖുതുലു കുല്ല സാഹിരിൻ വസാഹിറ, എല്ലാ ആണും പെണ്ണുമായ സിഹ്ർ ചെയ്യുന്നവരെ കൊന്നേക്കുക, അവരെ കൊല്ലണമെന്ന് പറഞ്ഞ് ഭരണാധികാരി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്തെഴുതിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫഖതൽന സലാസ സവാഹിർ, അങ്ങനെ മൂന്ന് സാഹിറമാരെ ഞങ്ങൾ കൊന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പൊ ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷ ലഭിക്കുന്ന തിന്മകളിൽപ്പെട്ട, കടുത്ത തിന്മകളിൽപ്പെട്ടതാണ് സിഹർ എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ അസർ. ഇത് സഹീഹായ അസറാണ് എന്ന് മനസ്സിലാക്കണം. അടുത്തത് മറ്റൊരു അസറാണ്, വസഹ അൻ ഹഫ്സ, ഹഫ്സ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇതേപോലെ സ്ഥിരപ്പെട്ടു, അന്നഹ അമറത് ബിഖത്ലി ജാരിയത്തിൻ ലഹ സഹറത്ഹ ഫഖുതിലത്, അവർക്കൊരു അടിമസ്ത്രീ ഉണ്ടായിരുന്നു, ആ അടിമസ്ത്രീ അവർക്കിട്ട് തന്നെ എന്ത് ചെയ്തു? സിഹർ ചെയ്തു. അങ്ങനെ അവരെ കൊലപ്പെടുത്താൻ പറയുകയുണ്ടായി, കൽപ്പിക്കുകയുണ്ടായി. ഫഖുതിലത്, അങ്ങനെ ആ അടിമസ്ത്രീ കൊല്ലപ്പെട്ടു. അപ്പൊ അടിമസ്ത്രീയെ ആര് കൊന്നിട്ടുണ്ട്? ഹഫ്സ റളിയല്ലാഹു അൻഹ, ഉമർ ഇബ്ൻ ഉമറിന്റെ പെങ്ങളാണ്, അവര് തന്നെ കൊന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ സഹാബത്ത് അത്രയും ഗൗരവത്തിൽ കാര്യം ചെയ്തിട്ടുണ്ട്. വകദാ സഹ അൻ ജുന്ദും, ജുന്ദും റളിയല്ലാഹു അൻഹും ഇതേപോലെ തന്നെ ഒരു സാഹിറിനെ കൊന്നിട്ടുണ്ട് എന്നാണ്. അപ്പൊ അയാളുടെ ചരിത്രം ഇങ്ങനെയാണ്, ഒരു സാഹിർ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന അമീറിന്റെ ദർബാറിൽ വന്നിട്ട് ആളുകളൊക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ സിഹ്റു തഹീൽ, കൺകെട്ട്, കണ്ണിനെ ബാധിക്കുന്ന സിഹ്റുണ്ട്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്ന സാഹിർമാരെ ചെയ്തതുപോലെ, ഇദ്ദേഹം ഓരോരുത്തരുടെയും തല ഇങ്ങനെ വെട്ടും. അപ്പൊ ആളുകൾക്കൊക്കെ തല വെട്ടുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്, എന്നിട്ട് തിരിച്ച് തല വെക്കും. ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ പരിപാടി. ഇത് കണ്ട ജുന്ദുബ് റളിയല്ലാഹു അൻഹു വലിയ കോപമുണ്ടായി, കാരണം അങ്ങേയറ്റം പൈശാചികമായ സിഹറാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുകയുണ്ടായി. പിറ്റേ ദിവസം ഇദ്ദേഹം ഊരിപ്പിടിച്ച വാളുമായിട്ട് വളരെ കോപാലുമായിട്ട് അവിടേക്ക് വരികയും ഇയാളുടെ തല അങ്ങ് വെട്ടിയിട്ട് ആളുകളോട് പറഞ്ഞു, അയാളോട് തന്നെ പറഞ്ഞേക്ക് തിരിച്ച് അങ്ങ് കഴുത്തിന്റെ മേലെ എടുത്തു വെക്കാൻ. കാരണം ഇന്നലെയൊക്കെ അയാൾ ചെയ്തിരുന്നത് ആ ടൈപ്പ് പരിപാടിയാണ്, ഇവിടെ യഥാർത്ഥത്തിൽ അങ്ങ് വെട്ടുകൊടുത്തിട്ട് അതുപോലെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് കാണാം. അപ്പൊ അത്രയും സഹാബത്ത് അവർ സിഹർ ചെയ്ത ആളുകളെ കൊന്നിരുന്നു എന്ന് പറയുന്നത് അത്രയും ഗൗരവമുള്ള തിന്മയാണ് എന്ന് മനസ്സിലാക്കാനാണ്. ഇത് നമ്മൾ നേരത്തെ സിഹറിനെ നിഷേധിച്ച ആളുകൾക്കും മറുപടിയാണത്. സിഹർ ഒന്നുമില്ല എങ്കിൽ, അതൊരു ഹഖീഖത്തില്ല, യാഥാർത്ഥ്യമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് സഹാബത്ത് ആളുകൾ കൊല്ലുന്നത്? അവർ ഇവിടുത്തം ചെയ്തതാണോ? എന്താണ് അവർ സഹാബത്തിനെ കുറിച്ച് വിചാരിച്ചത്? ഇത് അത്രയും വലിയ തിന്മയായതുകൊണ്ടാണ്, അതിന് യാഥാർത്ഥ്യമുള്ളത് കൊണ്ടും മുസ്ലിമീങ്ങൾക്ക് വലിയ ഉപദ്രവം ഉള്ളത് കൊണ്ടാണ്, ഉപദ്രവം ഏൽക്കുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. എന്നിട്ട് അദ്ദേഹം ഇമാം അഹമ്മദിന്റെ ഒരു റിവായത്ത് കൊടുക്കുകയാണ്. ഇമാം അഹമ്മദ് പറഞ്ഞതായിട്ട് ഖാല അഹമ്മദ്, അഹമ്മദ് പറയുകയാണ്, ഇമാം അഹമ്മദ് റഹിമഹുള്ള പറയുകയാണ്, എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? അൻ സലാസത്തു മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്തിൽ നിന്ന് മൂന്ന് പേര് ഇതേപോലെ തന്നെ ഇങ്ങനെ കൊന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പം അത് നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ആരൊക്കെയാണ് ആ മൂന്ന് പേർ. ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആണ്, അദ്ദേഹത്തിൽ നിന്നും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഹഫ്സ റളിയല്ലാഹു അൻഹു കൊല്ലാൻ പറഞ്ഞത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ജുന്തുബ് റളിയല്ലാഹു അൻഹു കൊല്ലാൻ പറഞ്ഞത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഈ മൂന്നാളുകളോടൊപ്പം മറ്റു മൂന്ന് സഹാബത്തും കൂടി ഉണ്ട് എന്ന് പണ്ട് തന്നെ ഞാൻ പറഞ്ഞതായി കാണാം. അഥവാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഇതേപോലെ കൊലപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം നേർക്കുനേരെ കൊലപ്പെടുത്താൻ പറഞ്ഞതല്ല, പക്ഷേ ഈ പറയുന്ന ഹഫ്സ റളിയല്ലാഹു അൻഹ ഇങ്ങനെ കൊലപ്പെടുത്തി എന്ന വിവരം അറിഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആദ്യം അതിനെ എതിർത്തു. അദ്ദേഹം എതിർക്കാനുള്ള കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞത് അദ്ദേഹം ഭരണാധികാരിയായിരുന്ന സമയത്താണ് അത് നടക്കുന്നത്. അപ്പൊ അദ്ദേഹം ഭരണാധികാരിയായിരിക്കെ മറ്റൊരാൾക്ക് അങ്ങനെ കൊലപ്പെടുത്താൻ അത് പാടില്ല, അതുകൊണ്ടാണ് അദ്ദേഹം എതിർത്തത് എന്ന്. എന്നാൽ പണ്ഡിതന്മാർ ഹഫ്സ റളിയല്ലാഹു അൻഹു ചെയ്തത് ശരിയാണെന്ന് പറയാൻ കാരണം ഉടമസ്ഥന് തന്റെ അടിമയുടെ വിഷയത്തിൽ അധികാരമുണ്ട്, ഭരണാധികാരിയിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല. അവർ അവരുടെ അടിമ സ്ത്രീ ആയിരുന്ന ഒരു സ്ത്രീ അവർക്ക് ഹിസ്ഹർ ചെയ്തപ്പോഴാണ് കൊന്നിരുന്നത്. അതുകൊണ്ട് ഹഫ്സ റളിയല്ലാഹു അൻഹു ചെയ്തത് തെറ്റായിരുന്നില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹുവിനോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയെ സിഹർ ചെയ്തവരെ കൊന്നതിന് താങ്കൾ എതിർക്കുകയാണോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിന്നീടൊന്നും മിണ്ടിയിട്ടില്ല, അദ്ദേഹം പിന്നീട് മിണ്ടിയിട്ടില്ല. അപ്പൊ അത് അദ്ദേഹത്തിന് അംഗീകാരമായിട്ട് തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. അതുപോലെ ഖൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹും ഇതേപോലെ കൊല്ലുവാനുള്ള ഫത്വ നൽകിയിട്ടുണ്ട് എന്ന് കാണാം. അഥവാ സഹാബത്തിൽ നിന്നും ആറോളം പേർ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, സാഹിറമാരെ കൊല്ലണം എന്നുള്ള അഭിപ്രായം പറഞ്ഞത് കൽപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അവർക്കെതിരായിക്കൊണ്ട് ഒന്നും വന്നിട്ടില്ല. അഥവാ ഇത് ഇജ്മാ ആണ്, സഹാബത്തിന്റെ ഇജ്മാ ആണ്. സാഹിറിനുള്ള വധശിക്ഷ എന്ന് പറയുന്നത് അത് അവരെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിൽ ഇനി സിഹ്ർ ചെയ്യുന്ന സാഹിറന്മാർക്ക് മറ്റ് തിന്മകളൊക്കെ പോലെ ഇസ്തിതാബത്ത് അഥവാ തൗബ ചെയ്യാനുള്ള അവസരമുണ്ടോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായം വ്യത്യാസമുണ്ട്. മൂന്ന് അഭിപ്രായങ്ങൾ കാണാം. ഒന്നാമത്തെ വിഭാഗം, ഒന്നാമത്തെ കൂട്ടർ പറഞ്ഞത് അവന് തൗബ ചെയ്യാനുള്ള അവസരമില്ല എന്ന് പറഞ്ഞാൽ അവൻ തൗബ ചെയ്താലും കൊല്ലപ്പെടും. കാരണം സാഹിറിനെ കൊണ്ടുള്ള ഷർറ എന്ന് പറയുന്നത് അത്രയും വലുതായിരിക്കും. അവൻ ചിലപ്പോൾ തൗബ ചെയ്താലും പിന്നീട് മടങ്ങിയാലും പ്രയാസമാണ്. അതുകൊണ്ട് അവൻ സാഹിർ തൗബ ചെയ്താലും അവൻ അവനെ കൊല്ലണം എന്നതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ വിഭാഗം പറഞ്ഞിട്ടുള്ളത് അവർ തൗബ ചെയ്താൽ ആ തൗബ സ്വീകരിക്കും, തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തും എന്ന അഭിപ്രായമാണ്. ഇമാം ഷാഫി റഹിമഹുള്ളയൊക്കെ അദ്ദേഹത്തിന്റെ ലുമ്മിൽ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ വിഭാഗം പറഞ്ഞത് ഇവർ മുർത്തദിന്റെ ഹുക്മാണ്. മുർത്തദ്ദായാൽ ഇസ്ലാമിക ഭരണാധികാരിക്ക് തീരുമാനിക്കാം ആ മുർത്തദിനെ കൊല്ലണമോ വേണ്ടേ എന്നുള്ളത്. മസ്ലഹത്തും മഫ്സദത്തൊക്കെ നോക്കി അവിടെ കുഴപ്പമാണോ പ്രശ്നമാണോ ഉണ്ടാവുക, അതെല്ലാം നന്മയായിരിക്കുമോ എന്നൊക്കെ നോക്കി അയാൾക്ക് വേണമെങ്കിൽ, ഭരണാധികാരികൾക്ക് വേണമെങ്കിൽ അവരെ കൊല്ലപ്പെടുത്തുകയോ കൊലപ്പെടുത്താതിരിക്കുകയോ ചെയ്യാം. അങ്ങനെ അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അഥവാ സാഹിറന്മാരെ കൊലപ്പെടുത്തുക എന്നുള്ളത് അത് ഇസ്ലാമിക ഭരണകൂടമുള്ള ഭരണാധികാരിയുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ഭരണാധികാരി നിയമിച്ച ആളുകളുടെ കയ്യിലുള്ള വിഷയം മാത്രമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നാട്ടിൽ ഒരു സാഹിറിനെ കണ്ടാൽ അയാളെ തൊട്ട് താക്കീത് ചെയ്യാം, നമുക്കതാണ് ചെയ്യാൻ സാധിക്കുക. ഇയാൾ കടുത്ത സാഹിറാണ്, അയാളെ കുറിച്ച് താക്കീത് ചെയ്യാം. പിന്നെ അയാളെ കുറിച്ചിട്ട് വേറെന്തെങ്കിലുമൊക്കെ നമുക്ക് അയാളുടെ തിന്മകൾ അത് ഇവിടുത്തെ ഭരണകൂടത്തിൽ ഏൽപ്പിച്ച എന്തെങ്കിലുമൊക്കെ അയാളെ അറസ്റ്റിലാക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. കാരണം ഇത്തരത്തിലുള്ള ആളുകൾ വലിയ തിന്മയാണ് സമൂഹത്തിൽ ഉണ്ടാക്കുക എന്ന കാരണത്താൽ. സഹോദരങ്ങളെ, ഈ അസറുകളെല്ലാം ഈ ആയത്തും ഹദീസും എല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് സിഹർ അത് വലിയ ഗുരുതരമായ പാപമാണ്. അത് ചെയ്യുന്നവനും അത് ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നവനുമെല്ലാം തന്നെ കുഫറിലെത്തും, കാഫിറായി തീരും. അവന് ദുനിയാവിലും ആഖിറത്തിലും കടുത്ത നഷ്ടമായിരിക്കും എന്നത് കാര്യം ആണ് മനസ്സിലാക്കിയത്. ഇത് ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം ഈ അധ്യായം കൊണ്ടുവന്നതും ഈ തെളിവുകൾ നിരത്തിയതും. ഇൻഷാല്ലാ സിഹറിന്റെ ഇനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരധ്യായമാണ് അദ്ദേഹം ഇതിനുശേഷം പഠിപ്പിക്കുന്നത്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.